തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം.
സെക്കൻഡ് ടിമോത്തി ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 15.
തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 15-ാമത്തെ വാക്യം.
ഹിയർ വി ആർ പോൾ ടെൽസ് ടിമോത്തി, ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർസെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ് as a workman who does not need to be ashamed, handling accurately the word of truth.
ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് ഇങ്ങനെ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക.
I thought we could think during this conference these 3 days about how we can present ourselves approved to God as a workman who doesn't need to be ashamed.
ഞാൻ ചിന്തിക്കുന്നത് ഈ കോൺഫറൻസിന്റെ 3 ദിവസങ്ങളിലും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ദൈവവേലക്കാരനായി നമ്മെ എങ്ങനെ തന്നെ സമർപ്പിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാമെന്നതിനെ പറ്റിയാണ്.
There's a lot of difference between being approved by man and approved by God.
മനുഷ്യനാൽ അംഗീകാരം പ്രാപിക്കുന്നതും ദൈവത്താൽ അംഗീകാരം പ്രാപിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്.
In my observation of believers, most believers are interested in being approved by men.
ഞാൻ കണ്ടതിൽ നിന്നും ഒട്ടും വളരെയധികം വിശ്വാസികളും ആഗ്രഹിക്കുന്നത് മനുഷ്യനാലുള്ള അംഗീകാരം പ്രാപിക്കാനാണ്.
And even most churches, they try to do their things in such a way as to be approved by other men.
ഒട്ടുമിക്ക സഭകളും ആഗ്രഹിക്കുന്നത് മനുഷ്യനാൽ അംഗീകാരം പ്രാപിക്കാവുന്ന വിധത്തിലെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്.
They conduct their service in a way to think, what will men say?
അവരുടെ യോഗങ്ങൾ മനുഷ്യൻ എങ്ങനെ വിചാരിക്കും എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രമീകരിക്കുന്ന യോഗങ്ങളായിട്ട് മാറുന്നു.
That is the biggest reason why they cannot be approved by God.
ദൈവത്താൽ അംഗീകാരം പ്രാപിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണവും ഇത് തന്നെയാണ്.
I want to tell all of you brothers and sisters, if you have even 1% desire to be approved by men, you can never be approved by God.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനാലുള്ള അംഗീകാരത്തിനായി നിങ്ങൾ അല്പമെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്താലുള്ള അംഗീകാരം നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല.
It's impossible.
അത് നിശ്ചയമായിട്ടും സാധ്യമല്ല.
You have to make a decision sometime in your life. You either want to please God or you want to please men.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, എനിക്ക് ദൈവത്തിന്റെ അംഗീകാരം വേണമോ അതോ മനുഷ്യന്റെ അംഗീകാരം വേണമോ എന്ന്.
In Galatians chapter 1 and verse 10 it says,
ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
Paul says about himself, am I seeking the favor of God or the favor of men? I am trying to please men. I cannot be a servant of Christ.
പൗലോസ് തന്നെ പറ്റി തന്നെ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല.
Did you read that?
നിങ്ങളത് വായിച്ചിട്ടുണ്ടോ?
If you try to please men in any area, you cannot be a servant of Jesus Christ.
നിങ്ങൾ ജീവിതത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഒരു ദാസനായിരിക്കുവാനായിട്ട് വേലക്കാരനായിരിക്കുവാൻ കഴിയത്തില്ല.
I want to say to all of you, particularly those who have responsibility in the churches, if you try to please men, you will never build the body of Christ.
നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് സഭയിൽ ഉത്തരവാദിത്തം വഹിക്കുന്ന സഹോദരങ്ങളോട് എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സഭയെ നിങ്ങൾക്ക് ഒരിക്കലും പണിയുവാൻ കഴിയത്തില്ല.
I remember when we started meeting in our home 25 years ago in Bangalore.
ഞങ്ങളുടെ ഭവനത്തിലെ 25 വർഷങ്ങൾക്ക് മുൻപ് സഭ പണിയുവാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചപ്പോൾ,
I said, Lord, if you show me something, I'll do it.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്തെങ്കിലും എന്നെ കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ അത് ചെയ്യും.
Whatever you show me in your word, I will preach. I don't care who accepts it or doesn't accept it.
നിന്റെ വചനത്തിൽ നീ എന്തെങ്കിലും എന്നെ കാണിച്ചാൽ അത് ഞാൻ അതുപോലെ പറയും. മനുഷ്യർ സ്വീകരിക്കുന്നോ സ്വീകരിക്കുന്നില്ലയോ എന്നുള്ളത് എനിക്ക് പ്രധാനമുള്ള കാര്യമല്ല.
I don't care if everybody in India is against me.
ഇന്ത്യയിലുള്ള എല്ലാവരും എനിക്കെതിരാണെങ്കിലും അത് എനിക്ക് ലോകം മുഴുവനും എനിക്കെതിരാണെങ്കിലും,
even if my wife is against me, it doesn't make a difference.
എന്റെ ഭാര്യ പോലും എനിക്കെതിരാണെങ്കിലും അതൊരു വ്യത്യാസവും എന്റെ
ജീവിതത്തിൽ.
ഞാൻ ഇന്ന് മുതലേ നിന്നെ മാത്രം പ്രസാദിപ്പിക്കുവാൻ എന്റെ ജീവിതത്തെ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായ
തീരുമാനം.
ദൈവത്തിനായി ചെയ്യുന്ന എല്ലാ വേലയുടെയും യഥാർത്ഥമായ അടിസ്ഥാനം അതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു.
I discovered also that's the reason why the vast majority of Christians do not make progress in their Christian life.
ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാത്തതിന്റെ കാരണവും ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി.
They want to please God.
നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
They want to please God, but they also want to please men.
അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ അവർ മനുഷ്യരുടെ പ്രസാദവും ആഗ്രഹിക്കുന്നു.
They got one eye on man's opinion.
അവരുടെ ഒരു കണ്ണ് മനുഷ്യന്റെ അഭിപ്രായത്തിലും.
That's why God, they can never serve God. It says here, they can never serve God.
ഇവിടെ പറയുന്നു അവർക്ക് ഒരിക്കലും ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയത്തില്ല.
Cannot be the servant of Jesus Christ.
അവർക്ക് യേശുവിന്റെ ദാസനായിരിക്കുവാൻ കഴിയത്തില്ല.
There are people who try to run an assembly thinking of what will people say.
ചിലർ സഭയെ നടത്തിക്കൊണ്ട് പോകാറുണ്ട് മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട്.
Somebody comes to the elder brother and says, you fellows don't shout loud enough in your meeting.
മൂപ്പനായ സഹോദരനോട് ചെറു വന്ന് കടന്നു പറയാറുണ്ട്, നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ആർത്ത് അകത്തിക്കാറില്ല.
So next Sunday they start shouting.
അടുത്ത ആഴ്ചയിൽ അവര് ആർത്ത് അകത്തിക്കുവാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ്?
Because some Pentecostal fellow came and said, you fellows don't make enough noise.
കാരണം ചില പെന്തക്കോസ്തുകാർ കടന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ശബ്ദമുണ്ടാക്കുന്നില്ല എന്ന്.
Holy Spirit said nothing.
പരിശുദ്ധാത്മാവ് ഒന്നും പറഞ്ഞില്ല.
We have to impress this other man. We are also spirit baptized.
മറ്റു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാണെന്ന് കാണിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നു.
And that elder has become a servant of men from that day.
ആ ദിവസം മുതൽ ആ മൂപ്പൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യന്റെ ഒരു ദാസനായി മാറുന്നു.
Holy Spirit told him nothing.
പരിശുദ്ധാത്മാവ് അവനോട് ഒന്നും പറഞ്ഞില്ല.
Some brother goes and tells him, nobody speaking in tongues in your meeting.
ചില സഹോദരങ്ങൾ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ മീറ്റിംഗിൽ ആരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല.
So somebody will speak in a tongue.
അടുത്ത ദിവസം മുതൽ ചിലരൊക്കെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്തിനു വേണ്ടിയാണ്?
Slaves of men.
അവരെ മനുഷ്യരുടെ അടിമയായി മാറി.
Nobody is going to make me a slave of men.
ഒരിക്കലും ഒരാൾക്കും എന്നെ മനുഷ്യരുടെ അടിമയായി മാറ്റാൻ കഴിയത്തില്ല.
Because I know the day I do something because somebody tells me, that day I will stop being a servant of Jesus Christ.
ചിലർ പറയുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ ആ ദിവസം തന്നെ ഞാൻ യേശുവിന്റെ ദാസനല്ലാതെയായി മാറുന്നു.
I don't care. If the whole world thinks I am not baptized in the Holy Spirit, it's only God's opinion that matters.
ലോകം മുഴുവൻ ഞാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ദൈവത്തിന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ നോക്കുന്നത്.
People must see, my brothers, that you are free from their opinion.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനുഷ്യരുടെ അഭിപ്രായത്തിൽ നിന്ന് സ്വതന്ത്രരാണെന്ന് അവർ കാണുവാനിടയാകണം.
Sorry to say that even in our churches, a lot of elders are slaves to man's opinion.
നമ്മുടെ സഭകളിൽ തന്നെ അനേക മൂപ്പന്മാരും മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കടിമയാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. അതുകൊണ്ടാണ് സഭ അത് വളരേണ്ടതുപോലെ വളരാത്തത്.
They don't seek to present themselves like Paul told Timothy, approved to God alone.
അവര് ദൈവത്താൽ മാത്രം അംഗീകാരം പ്രാപിക്കാൻ വേണ്ടി ദൈവസ്ഥാനത്തിലേക്ക് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. വളരെയധികം ആൾക്കാരും അവരെ ദൈവം അംഗീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു നിശ്ചയമില്ല.
ബിക്കോസ് ദേ ആർ നോട്ട് ഷുവർ, ദേ വാണ്ട് അറ്റ്ലീസ്റ്റ് ദി അപ്രൂവൽ ഓഫ് സംതിങ്.
ആ കാര്യത്തിൽ അവർക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ട് കുറെ മനുഷ്യരുടെ എങ്കിലും അംഗീകാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ ശ്രമിക്കുന്നു.
And so they modify their life and everything to try and please some men also.
അതുകൊണ്ട് അവര് അവരുടെ ജീവിതത്തെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു.
And God from heaven sees that.
സ്വർഗത്തിലെ ദൈവം അത് കാണുന്നു.
God sees that these people are, this man is not really interested in pleasing me alone.
ദൈവം അത് കാണുന്നു, ഈ മനുഷ്യൻ എന്നെ മാത്രമായിട്ട് പ്രസാദിപ്പിക്കുന്നതിൽ താല്പര്യമില്ല എന്ന്.
This woman is not interested in pleasing me alone.
ഈ സ്ത്രീയെ എന്നെ മാത്രം പ്രസാദിപ്പിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് കാണുന്നു.
They also want to please their relatives. They want to please some man also.
അവരവരുടെ ബന്ധുക്കളെയും ചില മനുഷ്യരെയും പ്രസാദിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Let them go and please those people.
ദൈവം പറയുന്നു, അവർ പോയി ആ മറ്റുള്ളവരെ തന്നെ പ്രസാദിപ്പിക്കട്ടെ എന്ന്.
Very sad thing is God leaves you like that.
ദൈവം നിങ്ങളെ അങ്ങനെ കൈവിടുന്നുവെങ്കിൽ അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്.
There are very few people who really want to please the Lord alone.
വളരെ ചുരുക്കം പേര് മാത്രമേ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ളൂ.
When Jesus comes back,
കർത്താവ് വീണ്ടും കടന്നു വരുമ്പോൾ,
you will discover that those are the only people who fulfill God's purposes on earth.
യേശു കർത്താവ് രണ്ടാമത് കടന്നു വരുമ്പോൾ അവർ മാത്രമാണ് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുള്ളൂ.
All the others did a lot of religious activity, but they never accomplished God's full purpose.
മറ്റുള്ളവർ മതപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ദൈവത്തിന് അവരെ പറ്റിയുള്ളതായ ആഗ്രഹം അവർ ചെയ്തിട്ടില്ല.
Just think, one day you're going to stand before the Lord.
നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഒരു ദിവസം നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു.
And if the Lord says to you, yeah, you lived a good life.
ദൈവം ഇപ്പോൾ പറയുന്നു, നീ നല്ലൊരു ജീവിതം കഴിച്ചു.
But so many things in your life you did to please some people.
എന്നാൽ അനേക കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്.
Therefore, so much of your earthly life was wasted.
നിന്റെ ലോകത്തിലെ ഈ ജീവിതത്തിലെ അധിക ഭാഗവും നീ നഷ്ടമാക്കി കളഞ്ഞു.
I could have done so much more with your life if you had only tried to please me.
നീ എന്നെ മാത്രം പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എനിക്ക് വളരെയധികം ചെയ്യുവാൻ കഴിയും.
I could have done mighty things in your locality.
നിന്നിലൂടെ അത്ര കാര്യങ്ങൾ നീ ആയിരുന്ന സ്ഥലത്ത് എനിക്ക് ചെയ്യുവാൻ
കഴിയും.
എന്നാൽ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല.
Because you had one eye on wanting to please somebody.
കാരണം നിന്റെ ഒരു കണ്ണ് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിലായിരുന്നു.
You were worried what some other church people thought about your church.
മറ്റുള്ള സഭകൾ നിന്നെ പറ്റി എന്ത് പറയും എന്നുള്ളതിൽ നീ ഭാരപ്പെട്ടിരുന്നു.
What about your church?
നിന്റെ സഭയെ കുറിച്ച് എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് നീ ഭാരപ്പെട്ടിരുന്നു.
Therefore, I couldn't accomplish my purpose through you.
അതുകൊണ്ട് എന്റെ ഉദ്ദേശം നിന്നിലൂടെ എനിക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല.
You know what you feel like saying to the Lord?
അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ദൈവത്തോട് പറയുവാനായി എന്ത് വിചാരിക്കുമെന്ന് കരുതുന്നു?
Lord, please give me one more chance.
നിങ്ങൾ ദൈവത്തോട് ദൈവമേ, നീ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ തരിക.
How can you get one more chance after Jesus has come back to the earth?
യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു അവസരം കൂടി ലഭിക്കും?
Think about it now.
ഇപ്പോൾ തന്നെ അതിനെ പറ്റി ചിന്തിക്കുക.
Think about it now.
ഇപ്പോൾ തന്നെ ചിന്തിക്കുക.
I think about that many times.
ഞാൻ എന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം അത് ചിന്തിച്ചു.
The Lord tells me that in the final day.
അവസാന ദിവസം ദൈവം എന്നോട് അത് പറയുന്നുവെങ്കിൽ,
you were a man pleaser.
നിങ്ങൾ ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ,
you want to impress people.
നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ,
how bad I will feel in that day.
എന്റെ ഹൃദയത്തിൽ എത്ര ഭാരമായിട്ട് അത് തോന്നുമെന്ന്.
Lord, you gave me one life on earth and I spent it trying to please men.
ദൈവമേ, നീ എനിക്ക് ഒരു ജീവിതമേ തന്നുള്ളൂ, ആ ജീവിതം ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ലോകത്തിൽ ചിലവഴിച്ചു.
I'll never get a chance to live my life again.
ഇനിയും ഒരു ജീവിതം ഒന്നുകൂടെ ജീവിക്കാൻ ഒരു അവസരം എനിക്ക് ഒരിക്കലും ലഭിക്കില്ല.
And I'll discover in that day that with all my religious activity and with all my praying and shouting and saying hallelujah, I was not a servant of Christ because I tried to please men.
അന്ന് ഞാൻ മനസ്സിലാക്കും, ഈ ഭൂമിയിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു സ്തോത്രം ചെയ്തതും ഷൗട്ട് ചെയ്തതും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്തപ്പോൾ എല്ലാം ദൈവത്തിൽ നിന്ന് വിട്ടാണ് ഞാൻ ചെയ്തത്.
I was not a servant of Christ.
അത് ഞാനൊരു ക്രിസ്തുവിന്റെ ദാസനല്ല.
I want to ask you, how many of you really believe Galatians 1:10?
ഗലാത്യരുടെ ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
I don't think many of you believe it.
നിങ്ങളുടെ അധികം പേര് അത് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല.
All of us would like to be servants of Christ.
നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
But let me tell you this.
എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു.
If you have the slightest desire in your heart to impress some man or to please some man, you cannot be a servant of Christ.
ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല.
ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ബി സേഫ് ഫ്രം ഡ്രിങ്കിംഗ് ആൻഡ് സ്മോക്കിംഗ് ആൻഡ് ഗാംബ്ലിംഗ്.
മദ്യപാനത്തിൽ നിന്നോ പൂവലിയിൽ നിന്നോ നിങ്ങളെ രക്ഷിക്കുന്ന മാത്രമല്ല,
നോട്ട് ഇനഫ് ടു ബി സേഫ് ഫ്രം സ്മോക്കിംഗ് ആൻഡ് ഡാൻസിംഗ്.
ഡാൻസിൽ നിന്നോ പൂവലിയിൽ നിന്നോ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല,
നോട്ട് ഇനഫ് ടു ബി സേഫ് ഫ്രം വാച്ചിംഗ് മൂവീസ് ആൻഡ് യൂസ്ലെസ് ടിവി പ്രോഗ്രാം.
സിനിമ കാണുന്നതിൽ നിന്നോ ഉപയോഗമില്ലാത്ത ടിവി പ്രോഗ്രാം കാണുന്നതിൽ നിന്നോ രക്ഷിക്കപ്പെടുന്നത് കൊണ്ടുമായില്ല.
അതെല്ലാം
എന്റെ ജീവിതത്തിൽ വിട്ടുകളഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയും.
എന്നും ഞാൻ ബൈബിൾ വായിക്കുന്നു, എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നും പറയുവാൻ
കഴിയുമായിരിക്കും.
തുടർച്ചയായിട്ട് മീറ്റിംഗുകൾക്ക് കടന്നു പോകുന്നു
പറയാം.
ദൈവത്തിന്റെ ജോലി എല്ലാം ചെയ്യുന്നു പറയാം.
You give money for God's work.
ദൈവത്തിന് വേണ്ടി പണം കൊടുക്കുന്നു പറയാം.
You can do all that.
എല്ലാം നിങ്ങൾക്ക് ചെയ്യാം.
sacrifice.
യാഗങ്ങൾ ചെയ്യാം.
Have meetings in your home.
മീറ്റിംഗ് നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ക്രമീകരിക്കാം.
You want to please some man.
നിങ്ങൾ മനുഷ്യരെയാണ് പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില മനുഷ്യരെയാണെങ്കിൽ
cannot be a servant of Christ.
നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയില്ല.
Is what Galatians 1:10 says.
ഇതാണ് ഗലാത്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം പറയുന്നത്.
If you believe it,
നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
If you believe it, you will really seek to be free from trying to please people.
നിങ്ങൾ ഇത് യഥാർത്ഥമായി വിശ്വസിക്കുന്നെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും.
There are many bondages that the people in the world are in.
ലോകത്തിലുള്ളതായ മനുഷ്യർക്ക് അനേകമായ ബന്ധനങ്ങളുണ്ട്.
We were all in those bondages ourselves.
നാം നമ്മെ തന്നെ അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്.
No, we were like that.
നമ്മൾ ആ വിധത്തിലായിരുന്നു.
Sin has got many, many forms.
പാപത്തിന് പല രൂപങ്ങളുണ്ട്.
Drinking and smoking and all is just one form of it.
മദ്യപാനവും പുകവലിയും ഒക്കെയും അതിന്റെ ചില രൂപങ്ങൾ മാത്രമാണ്.
If you saw a believer drinking,
പ്രവിശ്,
it's a point. Is he a believer?
പ്രവിശ്വാസി കുടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഇവൻ ഒരു വിശ്വാസിയാണോ എന്ന്.
Is he a believer going always to cinema? You say, is he really a believer?
ഒരു വിശ്വാസി സിനിമയ്ക്ക് പോകുന്നത് കാണുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കും, അവൻ തീർച്ചയായും ഒരു വിശ്വാസിയാണോ?
Is he a believer fooling around with women? You wonder, is he really a believer?
സ്ത്രീകളുമായിട്ട് അതിർത്തി വിട്ട് ഇടപഴകുന്നത് ഒരു വിശ്വാസി കാണുമ്പോൾ അവൻ വിശ്വാസിയാണോ എന്ന് നിങ്ങൾ സംശയിക്കും.
When I see a believer trying to please his relatives, I ask the same question. Is he really a believer?
ഒരു വിശ്വാസി തന്റെ ബന്ധുക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോൾ ഞാനും ഇത് തന്നെ ചോദിക്കുന്നു, ഇവൻ ഒരു വിശ്വാസിയാണോ എന്ന്.
Because to me, that is a much greater sin than watching television or movies.
എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുന്നതിലും ടെലിവിഷൻ കാണുന്നതിലും വലിയ പാപമാണിത്. അതൊരു പാപമാണെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു?
You saw a man regularly going to the movies, you definitely say that fellow, you question whether he's a believer.
തുടർച്ചയായിട്ട് ഒരു മനുഷ്യൻ സിനിമയ്ക്ക് പോകുന്നുവെങ്കിൽ അവൻ വിശ്വാസിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദ്യം ചെയ്യും.
But you seek to please your relatives and you think you're a wonderful believer.
നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയും അതേസമയം നിങ്ങൾ വിശ്വാസിയാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു.
Who told you that? Not God's word.
നിങ്ങളോട് ആരാണ് അത് പറഞ്ഞത്? ദൈവത്തിന്റെ വചനമാണോ?
God's word says, if I seek to please men, I cannot be the servant of Christ.
ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയില്ല.
You know, even if I don't read the Bible for a week, I can still be a servant of Christ.
ദൈവത്തിന്റെ വചനം ഒരാഴ്ച വായിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ദാസനായിരിക്കാൻ എനിക്ക് കഴിയും.
I'm in a jail and they've taken away the Bible from me. I may not be able to read the Bible for many years.
ഞാനൊരു ജയിലിലായിരിക്കുന്നു. അനേക വർഷങ്ങൾ എനിക്ക് ബൈബിൾ വായിക്കാൻ കഴിയത്തില്ല.
കാരണം
അവര് ദൈവത്തിന്റെ വചനം എന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി.
കമ്മ്യൂണിസ്റ്റ്
രാജ്യങ്ങൾ ജയിലിൽ കഴിയുന്നവര് അനേക വർഷങ്ങൾ ബൈബിൾ ഇല്ലാതെ അവിടെ ആയിരിക്കുന്നു.
Even if you don't read the Bible, you can be a servant of Christ.
ദൈവത്തിന്റെ വചനം വായിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശിഷ്യനായിരിക്കാം.
If you don't go to a meeting, you can be a servant of Christ.
നിങ്ങൾ യോഗങ്ങളിലേക്ക് കടന്നുപോയില്ലെങ്കിലും നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും.
But if you try to please men, you can never be a servant of Christ.
എന്നാൽ നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയില്ല.
The Bible does not say if you don't go to the meetings, you cannot be a servant of Christ.
ബൈബിൾ ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾ മീറ്റിംഗിൽ പോകാതിരുന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയില്ല എന്ന്.
Some of you think you're a backslider when you stop going to the meetings.
നിങ്ങൾ ആ മീറ്റിംഗിൽ പോകാൻ നിർത്തുമ്പോൾ നിങ്ങൾ ചില ചിന്തിക്കും, നിങ്ങൾ ഒരു പിന്മാറ്റക്കാരനായെന്ന്.
When you stop reading the Bible, you call yourself backslider.
നിങ്ങൾ ബൈബിൾ വായിക്കുന്നു നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്ന ഒരു പിന്മാറ്റക്കാരനായെന്ന്.
I say, when you try to please your relatives, you're a backslider.
നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരു പിന്മാറ്റക്കാരനായെന്ന് ഞാൻ പറയുന്നു.
Many people don't know that.
അനേകർക്ക് അത് അറിയാൻ കഴിയില്ല.
I don't blame you, because the preachers you listen to in your churches never told you the truth.
ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം നിങ്ങളോട് ഇത് വചനം പറഞ്ഞു തരുന്നവരെ ഈ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല.
Many students fail in their exams because the teachers are useless. That is why they fail. Don't blame the students.
അനേക വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം അവരുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്.
You have a good teacher, you have a good student.
നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കാനായിട്ട് കഴിയും.
You have a useless teacher, the students fail in the exam.
ഉപയോഗമില്ലാത്ത ഒരു ടീച്ചർ ആയിരിക്കുന്നെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പരാജയപ്പെടുവാനിടയാകും.
Today Christendom is full of useless teachers.
ഇന്നത്തെ ക്രിസ്തീയ ഗോളം ഉപയോഗശൂന്യമായ ടീച്ചർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്.
They are only interested in their salary.
അവരവരുടെ ശമ്പളത്തിൽ മാത്രമാണ് താല്പര്യമുള്ളത്.
They go teaching in meetings only for a salary.
അവർ യോഗങ്ങളിലേക്കും മീറ്റിംഗുകളിലേക്ക് കടന്നു പോകുന്നത് അവരുടെ ശമ്പളത്തിന് വേണ്ടി
മാത്രമാണ്.
അവര് വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. പാസ്റ്റർമാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഉപദേശിച്ചാണ് ഞാൻ പറയുന്നത്.
They are not interested in the spiritual growth of the people sitting there. They are interested in how much money they can get from the people sitting there.
അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആത്മീയ ഉന്നമനത്തിൽ അവർക്ക് ആഗ്രഹമില്ല. അവർ എത്രമാത്രം പണം ലഭിക്കുന്നു എന്നുള്ളതിലാണ് അവർ ശ്രദ്ധ.
They visit a home, they are interested in finding out how much money they get, not how they can help people in that home become disciples of Jesus.
ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ നിന്ന് എത്രമാത്രം പണം അവർക്ക് ലഭിക്കാം എന്നുള്ളതിനെ പറ്റി അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരെ എത്രമാത്രം ശിക്ഷത്തിൽ വളരും എന്നുള്ളതിനെ പറ്റി അവർ ശ്രദ്ധിക്കാറില്ല.
I don't blame the students, I blame the teachers.
അതുകൊണ്ടാണ് ഞാൻ വിദ്യാർത്ഥികളെ പറ്റി പറയുന്നില്ല, അത് അധ്യാപകരുടെ കുറവാണെന്ന് പറയുന്നത്.
ടീച്ചേഴ്സ് ഒക്കെ
അധ്യാപകരാണ് പരാജയപ്പെട്ടിരിക്കുന്നത്.
What Christendom needs today is better teachers.
ഇന്ന് ക്രിസ്തീയകോളത്തിന് ആവശ്യമായിരിക്കുന്നത് നല്ല അധ്യാപകരെയാണ്.
Many of you brothers should become those teachers.
നിങ്ങളുടെ അനേക സഹോദരന്മാര് ആ അധ്യാപകന്മാരായിരിക്കും.
Not just one or two elders.
ഒന്നോ രണ്ടോ മൂപ്പന്മാർ മാത്രമല്ല,
all brothers must take that responsibility.
എല്ലാ സഹോദരന്മാരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്.
Present themselves to approve them to God.
നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവരായി സമർപ്പിക്കുവാനായിട്ട്.
You don't have to be 45 years old before you decide to do that.
നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി 45 വയസ്സാകേണ്ട ആവശ്യമില്ല.
He was a young man.
തിമോത്തി ഒരു വളരെ യുവാവായ മനുഷ്യനായിരുന്നു.
I was 21 years old when I had this great passion in my life. I want to please God in my life. I don't want to please anyone.
എന്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ എനിക്ക് 21 വയസ്സേ
പ്രായമുണ്ടായിരുന്നുള്ളൂ.
എനിക്ക് ഒരു പ്രായമുള്ള മനുഷ്യനായി മാറേണ്ട
ആവശ്യമുണ്ട്.
മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയുമെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ദൈവത്തിന്റെ അംഗീകാരമാണ് ആവശ്യമായിട്ടുള്ളത്.
Sorry to say that so many people don't have that passion.
അനേക മനുഷ്യർക്ക് അങ്ങനെയുള്ളതായ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്.
You know, Jesus said that we must go into all the world and make disciples in every nation.
യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജാതികളിൽ നിന്നും ജാതികളെയും എനിക്ക് ശിഷ്യരാക്കിക്കൊള്ളുവൻ എന്ന്.
He looked at his 11 apostles.
നിങ്ങൾ ആ 11
അപ്പോസ്തലൻ, Jesus looked at his 11 apostles.
യേശു കർത്താവ് ആ 11 അപ്പോസ്തലന്മാരെ നോക്കിയപ്പോൾ,
this is what he told them.
അദ്ദേഹം യേശു കർത്താവ് ഇതാണ് പറഞ്ഞത്.
See, in Matthew 28 verse 16.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം.
11 disciples went to Galilee to the mountain Jesus had designated.
എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി.
And what did he tell them?
യേശു കർത്താവ് എന്താണ് അവരോട് പറഞ്ഞത്?
He said in verse 18.
18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
He spoke to them saying, all authority in heaven and earth is given to me.
യേശു കർത്താവ് യേശു അടുത്ത് എന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
Now this is what I want you people to do.
നിങ്ങൾ ഇത് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
You go and make disciples in all nations.
നിങ്ങൾ കടന്നുപോയി എല്ലാ ജാതികളെയും എനിക്ക് ശിഷ്യരാക്കിക്കൊള്ളുവിൻ.
Yeah, it's unfortunate. The Malayalam is not so clear.
മലയാളത്തിൽ അത് അത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല.
Some King James version also is not so clear.
King James version ബൈബിളിലും അത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും
ശിഷ്യരാക്കിക്കൊള്ളുവിനും.
അവിടെ സ്നാനത്തെ പറ്റി ആദ്യമേ പറയുന്നു.
You know, this is what you got to do. You got to first make them disciples and then baptize them and then teach them to do all that I commanded. That's how Jesus said it.
ഇവിടെ പറയുന്നു, ശിഷ്യരാക്കിക്കൊള്ളുവിൻ, അവരെ ശിഷ്യരാക്കുവിൻ, അവരെ സ്നാനപ്പെടുത്തുവിൻ.
Teach them to do everything I command.
ഞാൻ ഉപദേശിച്ചൊക്കെയും അഭ്യസിക്കുവാനായി അവരെ പഠിപ്പിക്കുക.
The first thing you have to do is make them disciples.
അവരെ ആദ്യമായി നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാക്കി മാറ്റുകയാണ് വേണ്ടത്.
There's a lot of difference between a believer and a disciple.
ഒരു വിശ്വാസിയും ഒരു ശിഷ്യനുമായി വളരെയധികം വ്യത്യാസമുണ്ട്.
All believers should be disciples.
എല്ലാ വിശ്വാസികളും ശിഷ്യന്മാരായി മാറണം.
But if you don't tell a person how to be a disciple, he can never be a disciple.
എന്നാൽ ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ശിഷ്യത്വത്തിലേക്ക് വരുവാൻ കഴിയില്ല.
If a person cannot learn swimming unless somebody teaches him how to swim.
നീന്തുവാനായിട്ട് ഒരു മനുഷ്യന് ഒരാളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നീന്തുവാൻ പഠിക്കാനായിട്ട് ഒരു മനുഷ്യന് കഴിയില്ല.
A student in first standard won't even know how to add if a teacher does not teach him how to add.
ഒരു ടീച്ചർ കൂട്ടുവാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അക്കങ്ങൾ കൂട്ടുവാൻ കഴിയത്തില്ല.
സോ ഹൗ കെൻ യു നോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഡിസൈപ്പിൾ അൺലെസ് സംബഡി ടെൽസ് യു വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്.
ഒരു ശിഷ്യൻ എന്തായിരിക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് അത് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും?
We can hear, disciple of Jesus, follow Jesus, but we don't know what it is.
യേശുവിന്റെ ശിഷ്യനായിരിക്കുക, യേശുവിനെ അനുഗമിക്കുക എന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ എന്താണ് ശിഷ്യത്വം എന്ന് പറഞ്ഞു കൊടുക്കണം?
Supposing in a first standard class, teacher always speaks about addition and subtraction and addition and subtraction, never teaches them. They'll never know what addition and subtraction is.
ഒരു ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ എപ്പോഴും കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനെയും പറ്റി പറയുന്നത്, എന്നാൽ എങ്ങനെയാണ് കൂട്ടുന്നത് എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്ന് പറയുന്നില്ല എങ്കിൽ എങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കും?
You have to explain to them, this is how you add, this is how you subtract.
നിങ്ങൾ അവർക്ക് വിശദമായി കൊടുക്കണം എങ്ങനെയാണ് കൂട്ടുന്നത് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന്.
Same thing, when you talk about disciple, you must explain what is a disciple.
അതുപോലെ തന്നെ ശിഷ്യത്വത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശിഷ്യത്വം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം.
Many people are trying to build the church without first making disciples.
അനേകരെ സഭയെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാതെയാണ്.
You can't make a church with believers. You can only make a church with disciples.
ശിഷ്യന്മാരെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു സഭ പണിയുവാൻ കഴിയുകയുള്ളൂ, വിശ്വാസികളെ കൊണ്ട് സാധിക്കത്തില്ല.
Believer is not a disciple. You cannot build the body of Christ. Impossible.
ഒരു വിശ്വാസി ശിഷ്യനായിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സഭ ഒരിക്കലും പണിയുവാനായിട്ട് കഴിയത്തില്ല.
It's like, you know, when people build with bricks, build a building with bricks.
ഇത് മനുഷ്യരെ ഇഷ്ടിക കൊണ്ട് കെട്ടിടം പണിയുന്നത് പോലെയാണ്.
There are people who sell bricks in India which are useless bricks. You put it in water, in a bucket of water, next morning it has all become mud again.
ഇന്ത്യയിലെ ഗുണനിലവാരം ഇല്ലാത്ത ഇഷ്ടികൾ വിൽക്കുന്ന അനേകരുണ്ട്. നിങ്ങൾ ഇഷ്ടിക വെള്ളത്തിലിട്ടിട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് മണ്ണായിട്ട് മാറും.
You can't use such bricks to build a building because the rainfall, the whole thing will collapse.
അങ്ങനെയുള്ള ഇഷ്ടികളെ നിങ്ങൾക്ക് ഭവനം പണിയുവാനായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തില്ല, കാരണം മഴ പെയ്യുമ്പോൾ അതെല്ലാം ഉടഞ്ഞു പോകും.
Good contractor will always get good quality bricks which will not dissolve in the rain.
ഒരു നല്ല കോൺട്രാക്ടർ അവൻ ഇഷ്ടികയുടെ ഗുണനിലവാരം നോക്കി മഴയത്ത് ഉടഞ്ഞു പോകാത്ത ഇഷ്ടിക സെലക്ട് ചെയ്ത് അവൻ പണിയും.
And there are believers who just dissolve like those bricks.
അനേക വിശ്വാസികൾ അങ്ങനെ ഉടഞ്ഞു പോകുന്ന ഇഷ്ടികൾ പോലെയാണ്.
And you build a house with that, how long will it last?
അങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ട് നിങ്ങൾ ഒരു ഭവനം പണിതാൽ അത് എത്ര നാള് നിലനിൽക്കും?
You won't build your own house like that with such bricks.
നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ അങ്ങനെയുള്ള ഇഷ്ടികൾ കൊണ്ട് പണിയത്തില്ല.
But there are many people trying to build the church with such people.
എന്നാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് സഭ പണിയുവാനായിട്ട് അനേകർ ശ്രമിക്കുന്നു.
I would rather build a small house with good quality bricks than a huge three-story house with useless bricks.
നല്ല ഗുണനിലവാരമുള്ള കട്ടകൾ കൊണ്ട് ചെറിയൊരു കെട്ടിടം പണിയുന്നത് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കും വലിയ മൂന്ന് നിലയുള്ള കെട്ടിടം ഉപയോഗശൂന്യമായ ഇഷ്ടി കൊണ്ട് പണിയുന്നതിനേക്കാൾ.
I would rather build a small church with true disciples.
യഥാർത്ഥ ശിഷ്യന്മാരെ കൊണ്ട് ചെറിയൊരു സഭയെ ആയിരിക്കും ഞാൻ പണിയുക.
Big group of people who are not disciples.
വലിയ എണ്ണമുള്ളതായ ഒരു കൂട്ടം അവരെ ശിഷ്യന്മാരായിരിക്കില്ല.
When Jesus told these apostles, you must make disciples, did they understand what he meant?
യേശു കർത്താവ് അവരോട് നിങ്ങൾ ശിഷ്യരാക്കി കൊള്ളുവിനെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായോ?
Yes, they understood because he had earlier told them what the marks of a true disciple are.
അവർക്ക് തീർച്ചയായും മനസ്സിലായി, കാരണം അതിനു മുമ്പ് കർത്താവ് അവരോട് ശിഷ്യന്മാരുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
Now it's good for all of us to examine ourselves, see whether we have become true disciples.
നമ്മെ തന്നെ നാം പരിശോധിച്ചു നോക്കുക, നാം യഥാർത്ഥത്തിൽ ശിഷ്യന്മാരായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കുന്നു.
Sometimes the problem can be that somewhere in our life we have not become disciples, and that is why we are having so many problems in our Christian life.
നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ അനേക പ്രശ്നങ്ങളുടെ കാരണം നാം യഥാർത്ഥമായ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി നാം മാറിയിട്ടില്ല എന്നുള്ളതായിരിക്കും.
The other day I was in Kuwait and I was preaching that you cannot go and ask God to give you a new house or a Cadillac car or a big house. Those are not the type of things we have to trust God or have faith for.
ഞാൻ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഒരു ദിവസം ദൈവത്തോട് ചെന്ന വലിയൊരു ഭവനമോ വലിയൊരു കാഡിലാക് കാറോ ചോദിക്കാൻ കഴിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയാണ് വേണ്ടത്.
See what God has promised in the Bible.
ദൈവം എന്താണ് വചനത്തിലെ വാക്സത്വം ചെയ്തിരിക്കുന്നത്? ദൈവം വചനത്തിലെ വാക്സത്വം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക്
ചോദിക്കാം.
ദൈവം നിങ്ങൾക്ക് ഒരു മൂന്ന് നില കെട്ടിടമോ ഒരു റോൾസ് റോയ്സ് കാറോ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കും, ദൈവം മറ്റാർക്കെങ്കിലും കൊടുക്കും.
So many people preaching that you must ask God for these things and God will give it to you.
വളരെയധികം ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം ദൈവം അപ്പോൾ നിങ്ങൾക്ക് തരുമെന്ന്.
I said what you need to ask for is the thing promised in scripture.
നിങ്ങൾ ചോദിക്കേണ്ടത് ദൈവവചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്.
The scripture God has promised that you can have victory over sin.
ദൈവവചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയുമെന്ന്.
Over anger.
നിങ്ങളുടെ കോപത്തെ ജയിക്കുവാൻ കഴിയും.
Lies.
കണ്ണിന്റെ മോഹത്തിൽ നിന്ന് ജയിക്കുവാൻ കഴിയും.
Lies.
കപടം പറയുന്നതിൽ നിന്ന് ജയിക്കാൻ കഴിയും.
Hating people. Hating people.
മനുഷ്യ വെറുക്കുന്നതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയും.
Those are the things we must seek for victory over.
ഇതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വിജയം പ്രാപിക്കുവാനായിട്ട് നാം ശ്രമിക്കണം.
Not for cars and houses and lands and money.
കാരണം ഭവനത്തിനും വയലിനും വേണ്ടിയല്ല നാം അന്വേഷിക്കേണ്ടത്.
After the meeting, somebody came to me.
മീറ്റിംഗിന് ശേഷം ചിലർ എന്റെ അടുത്ത് കടന്നു വന്നു.
One brother.
ഒരു സഹോദരൻ.
He was a visitor.
അദ്ദേഹം ഒരു സന്ദർശകനായിരുന്നു.
He said, what doesn't it say in John 14:14 that if you ask me anything in my name I'll do it?
അദ്ദേഹം ചോദിച്ചു ദൈവവചനത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 14:14 വാക്യത്തിൽ ഇങ്ങനെ പറയും.
Yeah, doesn't it say in John 14:14 he said that if you ask anything in my name I'll do it?
യോഹന്നാന്റെ സുവിശേഷം 14:14 ഇങ്ങനെ പറയുന്നില്ലേ എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ തരാമെന്ന്.
I said yes.
ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ടുണ്ട്.
But I said, to whom did Jesus say that?
ഞാൻ അവരോട് ചോദിച്ചു ആരോടാണ് യേശു അങ്ങനെ പറഞ്ഞത്?
Did he say that to you?
യേശു നിന്നോടാണോ പറഞ്ഞേ?
No.
അല്ല.
He said that to disciples who had forsaken everything to follow him.
എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റിയ ശിഷ്യന്മാരോടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്.
John 14.
യോഹന്നാന്റെ സുവിശേഷം 14:14.
Disciples who had forsaken everything to follow him.
ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞതാണ്.
That doesn't mean that promise is for you.
ആ വാഗ്ദത്തം നിനക്കുള്ളതാണെന്ന് അത് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല.
Supposing your company gives free house, free car, free telephone to a managing director.
ഒരു കമ്പനി അവരുടെ മാനേജർക്ക് ഫ്രീ ആയിട്ടുള്ള വീടും ടെലിഫോണും കാറും എല്ലാം കൊടുക്കുന്നു എന്ന് കരുതുക.
One junior employee cannot come to the company and say, I also want free house and free car and free telephone.
കമ്പനിയിലെ ഏറ്റവും താഴ്ന്ന ഒരു ജോലിക്കാരന് വന്നിട്ട് പറയാനായിട്ട് കഴിയത്തില്ല എനിക്ക് വീട് വേണം, എനിക്ക് ഫ്രീ ആയിട്ട് കാർ വേണം, ഫ്രീ ആയിട്ട് ഫോൺ വേണമെന്ന്.
You have given that man free house, free car, free telephone. I am also in this company. Give me free house, free car, free telephone.
ഈ കമ്പനിയിലെ ഒരു മനുഷ്യന് നീ ഭവനവും വീടും കാറും കൊടുത്തില്ല, പിന്നെ എന്തുകൊണ്ട് നീ എനിക്ക് തരുന്നില്ല എന്ന് ചോദിക്കാൻ കഴിയില്ല.
Listen, he is a managing director. You are a junior employee.
അവന് പറയും നീ നോക്കുക അദ്ദേഹം കമ്പനിയുടെ മാനേജറാണ്, നീ കമ്പനിയിലെ ഏറ്റവും താഴ്ന്ന ഒരു ജോലിക്കാരനാണ്.
When you go to Jesus and say, says here, if you ask me anything in my name, I'll do it.
നീ യേശുവിന്റെ അടുത്ത് ചെന്ന് നീ ഇങ്ങനെ വചനത്തിൽ പറഞ്ഞിട്ടില്ലയോ ചോദിക്കുന്ന എന്തും ഞാൻ തരാമെന്ന് പറയുമ്പോൾ,
Jesus will say, I said that for those who forsook everything to follow me. To them I said that.
അതെല്ലാം ഉപേക്ഷിച്ച് എന്നെ പിൻപറ്റുന്ന എന്റെ ശിഷ്യന്മാരോട് വേണ്ടി ഞാൻ പറഞ്ഞതാണ്.
I said, you come to Kuwait to make money. Jesus didn't say that to you.
നീ കുവൈത്തിലേക്ക് കടന്നു വന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി വന്നതാണ്, നിന്നോട് കർത്താവ് പറഞ്ഞിട്ടില്ല.
He said that to Peter, who forsook everything to follow him.
അദ്ദേഹം പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച പത്രോസിനോടാണ്.
How can you claim what Jesus promises to somebody who has forsaken everything?
എല്ലാം ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ കർത്താവ് വാഗ്ദത്തം ചെയ്ത് നിനക്ക് എങ്ങനെയാണ് അവകാശമായി ചോദിക്കാൻ കഴിയുന്നത്?
You are deceiving yourself.
നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്.
They don't like to hear that, but that's the truth.
അത് കേൾക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല.
Jesus made the fantastic promises in scripture to disciples.
യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അത്ഭുതകരമായ വാഗ്ദത്തങ്ങൾ വചനത്തിൽ
കൊടുക്കുന്നു.
നിങ്ങൾ യഥാർത്ഥമായ ഒരു ശിഷ്യനായി മാറുകയാണെങ്കിൽ ആ വാഗ്ദത്തം എല്ലാം
നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ
ജീവിതത്തിലെ ഉദ്ദേശം വലിയ പേരുണ്ടാക്കുവാനും പണം ഉണ്ടാക്കുവാനാണെങ്കിൽ അത് ഒരൊറ്റ വാഗ്ദത്തം പോലും നിങ്ങൾക്കുള്ളതല്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട്
Jesus said, if you seek the kingdom of God first and his righteousness, the other things are added to you.
ദൈവത്തിന്റെ യേശുക്രിസ്താവ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ രാജ്യവും നീതിയും ആദ്യമേ അന്വേഷിക്കുന്നെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും.
But if you don't seek the kingdom of God and his righteousness first, how can you ask God to add the other things to you? He won't add them.
യേശുവിന്റെ രാജ്യവും നീതിയും നീ ആദ്യമേ അന്വേഷിക്കുന്നില്ലെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും ചേർക്കുവാനായിട്ട് നിനക്ക് എങ്ങനെ പറയാൻ
കഴിയും? You can't ask God to do it.
നിനക്ക് ദൈവത്തോട് അത് ചെയ്യുവാനായിട്ട് പറയാൻ കഴിയത്തില്ല.
You can add them to yourself like the heathen people. They pursue after it and they get it. You can also pursue after it and get it. God won't stop you there.
ജാതികളായ മനുഷ്യരെ ഓടി നടന്ന് അവര് അതിന്റെ പുറകെ നടന്നത് കൂട്ടുന്നത് പോലെ നിങ്ങൾക്കും കൂട്ടുവാൻ കഴിയും. ദൈവം ഒരിക്കലും അതിനോട് കൂടെ
ചേർത്തിട്ടില്ല.
ദൈവം തന്നെ അതിനോട് കൂട്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം.
If your mind is set on earthly things,
നിങ്ങളുടെ ഹൃദയം ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളിലാണ് ശ്രദ്ധ വെച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലുള്ളതായ അനേക കാര്യങ്ങൾ ലഭിക്കും.
You won't please God.
എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
What do you think a Marwadi businessman wakes up in the middle of the night and is thinking about?
ഒരു മാർവാടി ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു ദിവസത്തിന്റെ പാതിരാ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ
വരുന്നു?
അർദ്ധരാത്രിയിൽ അവൻ എഴുന്നേൽക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും കടന്നു വരുന്നത്?
You think he is thinking of trying to please God?
അവന് എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ എന്താണ് ചിന്തിക്കുന്നത്?
What will go on in the mind of a businessman if he wakes up in the middle of the night?
ഒരു ബിസിനസ്സുകാരൻ രാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. നിങ്ങൾക്ക് തീർച്ചയായും അറിയാം.
What do you think of when you wake up in the middle of the night? Tell me.
നിങ്ങൾ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നോട് പറയുക.
I'll tell you before God what I think of.
Yeah.
I can tell you before God what I think of when I wake up.
ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ രാത്രിയിൽ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും.
Lord, what are you trying to tell me?
ദൈവമേ, നീ എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്?
I want to hear.
ഞാൻ അത് ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Am I dishonoring you somewhere?
ഞാൻ നിന്നെ എവിടെയെങ്കിലും അപമാനപ്പെടുത്തുന്നുണ്ടോ?
Do I have to do something for spreading your kingdom and glorifying your name?
നിന്റെ രാജ്യം വിസ്തൃതമാകുവാനും നിന്റെ രാജ്യം നിന്റെ നാമം മഹത്വമെടുക്കുവാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
I never wake up in the middle of the night thinking how can I make a little more money tomorrow.
ഒരു അർദ്ധരാത്രിയിലും ഞാൻ എഴുന്നേൽക്കാറില്ല നാളെ എനിക്ക് അല്പം പണം കൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട്.
That's not my calling.
അതല്ല എന്റെ വിളി.
I am to seek his kingdom and his righteousness in my life every day.
എല്ലാ ദിവസവും അവന്റെ രാജ്യവും നീതിയും എന്റെ ജീവിതത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു.
Because of that, do I starve?
അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കുന്നുണ്ടോ?
God asks the other thing.
ഒരിക്കലുമില്ല. ദൈവം എന്റെ ആവശ്യമുള്ളത് എന്നോടുകൂടെ ചേർക്കപ്പെടുന്നു.
Is that for preachers only?
അത് ഉപദേശിക്കുന്നവർക്ക് മാത്രമാണോ?
Are only preachers supposed to be disciples?
ഉപദേശിക്കുന്നവർ മാത്രമാണോ ശിഷ്യന്മാര്?
Is Matthew 6:33 only for preachers or is it for all of you?
മത്തായി 6:33 ഉപദേശകന്മാർക്ക് മാത്രമുള്ളതാണോ അതോ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണോ?
Tell me, my brothers and sisters.
നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എന്നോട് പറയുക.
Are you supposed to seek God's kingdom and his righteousness first in your life or not?
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടത് ആവശ്യമുണ്ടോ ഇല്ലയോ?
Or is that only for full time workers and preachers?
അത് മുഴുവൻ സമയ വേലക്കാർക്കും ഉപദേശകർക്കും മാത്രമുള്ളതാണോ?
Close the Bible because nothing is for you there.
നിങ്ങളെ ദൈവത്തിന്റെ ബൈബിൾ അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.
No, that is for you. Every believer must seek God's kingdom first.
എല്ലാ വിശ്വാസിയും ദൈവത്തിന്റെ രാജ്യം ആദ്യമേ അന്വേഷിക്കണം.
I'm not saying that he should not look for a job or look for a wife or husband. I'm not saying that.
ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കരുതെന്നോ ഒരു ഭാര്യ അന്വേഷിക്കരുതെന്നോ ഒരു കുടുംബജീവിതം അന്വേഷിക്കരുതെന്നോ അല്ല.
My question is, what is number one priority in your life?
ഞാൻ എന്റെ ചോദ്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്താണ്? അതാണ് ചോദ്യം.
I often ask people this question.
ഞാൻ മിക്കപ്പോഴും ഈ ചോദ്യം പലരോടും ചോദിക്കാറുണ്ട്.
If you got an injury in your hand and a torn shirt, which will you stitch up first?
നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടാകുന്നു, നിങ്ങളുടെ വസ്ത്രം കീറിയിരിക്കുന്നു, നിങ്ങളുടെ അതിലേതാണ് ആദ്യമേ റിപ്പയർ ചെയ്യുക?
Which one?
ഏത് ചെയ്യും?
ഷർട്ട്.
ഇഞ്ചുറി.
Even the child can answer that.
വളരെ കുഞ്ഞിന് പോലും അതിന് ഉത്തരം പറയാൻ കഴിയും.
You can answer that? Yes, even a child can answer.
കുഞ്ഞിന് പോലും അതിന് ഉത്തരം പറയാൻ കഴിയും.
Because the body is more important than the dress.
അതിന്റെ കാരണം നമ്മുടെ വസ്ത്രത്തെക്കാളും വളരെ പ്രാധാന്യമേറിയതാണ് നമ്മുടെ ശരീരം.
I'm not saying you should not stitch up your shirt.
നിങ്ങളുടെ വസ്ത്രം തുന്നരുതെന്നല്ല ഞാൻ പറയുന്നത്.
Stitch up your hand first.
ഞാൻ പറയുന്നത് നിങ്ങളുടെ കൈ ആദ്യമേ നിങ്ങൾ സ്റ്റിച്ച് ഇടുക.
Now you go one step further.
നിങ്ങൾ ഒരു പടി കൂടെ മുന്നോട്ട് പോവുക.
If there's a tear in your soul and a tear in your body, which are you going to stitch up first?
നിങ്ങളുടെ ആത്മാവിൽ ഒരു കീറലുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കീറലുണ്ട്, അതിലേത് നിങ്ങൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യും?
I know, we all know the right answer.
നമുക്കെല്ലാം ശരിയായ ഉത്തരം അറിയാം.
Right answer we all know. The question is what you do.
യഥാർത്ഥമായ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏതാണ് നാം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം.
Let me put it another way.
ഞാൻ വേറൊരു വിധത്തിൽ നിങ്ങളോട് പറയട്ടെ.
Which is more serious?
ഏതാണ് കൂടുതൽ പ്രാധാന്യമേറിയ കാര്യം?
A stain on your hand or a stain on your shirt?
നിങ്ങളുടെ വസ്ത്രത്തിൽ അഴുക്കാവുന്നതാണോ അതോ ശരീരത്തിൽ അഴുക്കാവുന്നതാണോ?
You know which is more serious?
നിങ്ങൾക്കറിയാം ഏതാണ് കൂടുതൽ അപകടകരമായത്?
A sickness in your body or a dirty shirt? Which is more serious?
നിങ്ങളുടെ ശരീരത്തിലെ രോഗമാണോ അതോ ചീത്തയായിരിക്കുന്ന ഒരു വസ്ത്രമാണോ ഏതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്? നിങ്ങൾക്ക് ഉത്തരം അറിയാം.
And definitely you will all take care of your sickness before you wash your shirt.
നിങ്ങളുടെ ശരീരത്തിലെ വൃത്തികേട് കഴുകിക്കളയുന്നതിലും വളരെ പെട്ടെന്ന് ശരീരത്തിലെ രോഗം മാറ്റാൻ നിങ്ങൾ എല്ലാവരും
ശ്രമിക്കും. That you cannot remove from your shirt, you are not even disturbed because it's not very serious.
നിങ്ങളുടെ ഷർട്ടിൽ വീണിരിക്കുന്ന പെയിന്റ് ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ലാത്തതാണെങ്കിലും നിങ്ങളെ അധികം ഭാരപ്പെടുത്തത്തില്ല.
Your sickness is healed, you are happy.
നിങ്ങളുടെ രോഗം കരത്തിൽ നിന്ന് മാറിയാൽ നിങ്ങൾ സന്തോഷമുള്ളവരായി.
Body is more important than the shirt.
കാരണം നിങ്ങളുടെ ഷർട്ടിലും നിങ്ങളുടെ ശരീരം പ്രാധാന്യമുള്ളതാണ്.
All of us will say our soul is more important than our body.
നമ്മൾ എല്ലാവരും പറയും നമ്മുടെ ആത്മാവാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന്.
But when you have a sickness in your soul and you have a sickness in your body, which do you give more importance to treating first?
എന്നാൽ നിങ്ങളുടെ ആത്മാവിലും ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗവും ഉള്ളപ്പോൾ ഏത് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ ശ്രമിക്കും?
If you have a sickness in your body, you're so worried, you rush to a doctor, you get blood tests, you spend thousands of rupees to get scanned and all types of things because you want to be healed.
നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് ഓടിപ്പോവുകയും എല്ലാ ഉപയോഗക്രമങ്ങളും ഉപയോഗിച്ച് അനേക പണം അതിനുവേണ്ടി ചിലവാക്കും. കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
But when you have sin in your soul,
നിങ്ങളുടെ ആത്മാവിൽ ഒരു പാപം ഇരിക്കുമ്പോൾ,
we don't even take 1% of that effort to get rid of it from our soul.
എന്നാൽ മുമ്പ് നാം ചിലവഴിച്ചതിന്റെ ആ 1% കാര്യം പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പാപം മാറ്റിക്കളയുവാൻ നാം ചെയ്യാറില്ല.
That is why I say all unbelievers are like animals.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ അവിശ്വാസികളും മൃഗങ്ങളെ പോലെയാണെന്ന്.
See, animal is not interested in his soul.
അവ ഒരു മൃഗം അതിന്റെ ആത്മാവിൽ ഒരിക്കലും താല്പര്യമുള്ളതല്ല.
Only interested in his body.
അത് അതിന്റെ ശരീരത്തിൽ മാത്രമേ താല്പര്യമുള്ളതിന്.
That is the mark of an animal.
അതാണ് ഒരു മൃഗത്തിന്റെ അടയാളം.
Animal is not interested in God.
ആ മൃഗം ഒരിക്കലും ദൈവത്തിന്റെ കാര്യത്തിൽ താല്പര്യമില്ല.
Spiritual condition.
അവന്റെ ആത്മീയ കാര്യങ്ങളിൽ അവൻ താല്പര്യമില്ല.
Interested in his body.
അവനവന്റെ ശരീരത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ.
Bodily needs are the most important thing for an animal.
ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്താണ്?
Bodily needs.
അവന്റെ ശാരീരിക ആവശ്യങ്ങൾ.
And when your bodily needs are the most important thing for you, actually you're not much better than that animal.
നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുമ്പോൾ നിങ്ങൾ ആ മൃഗത്തെക്കാളും ഒട്ടും ഉത്തമവരല്ല.
I'm not saying you shouldn't look after your body.
നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിങ്ങൾ നോക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഏതാണ് ഒന്നാമത് നിൽക്കുന്നത്?
Is the kingdom of God first?
ദൈവത്തിന്റെ രാജ്യം ഒന്നാമതാണോ?
That is the first condition of discipleship.
അതാണ് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടി.
First condition of discipleship is not you must go to heaven.
ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പണി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളതല്ല.
Everybody wants to go to heaven.
എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു.
You get a crowd of 10 lakh people.
ഒരു 10 ലക്ഷം ആൾക്കാരെ നിങ്ങൾ കിട്ടുമെന്ന് കരുതുക.
How many of you want to go to heaven?
ഇതിൽ എത്ര പേരെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുക.
Everybody will raise their hand.
എല്ലാവരും അവരുടെ കരങ്ങളെ പൊക്കും.
How many of you want to go to hell?
എത്ര പേര് നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരും അവരുടെ കരം
പൊക്കിയത്തില്ല.
എന്താണ് അതിന്റെ അർത്ഥം?
That means all those 10 lakh people are spiritual.
അതിന്റെ അർത്ഥം ആ 10 ലക്ഷം ആൾക്കാർ ആത്മീയരാണെന്നാണോ?
നോ,
ഒരിക്കലുമല്ല.
They got some common sense, that's all. Nobody wants to go to hell.
അവർക്ക് അല്പം ബുദ്ധിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവരാരും നരകത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
If you don't want to go to hell and you want to go to heaven, that doesn't prove you're spiritual. No.
നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങളുടെ ആത്മീയത ഒരിക്കലും കൂടുന്നില്ല.
If some preacher frightens you about hell and you accept Jesus to go to heaven, it doesn't mean you're spiritual.
ചില ഉപദേശികളെ നിങ്ങളെ ഭയപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ പറയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ആത്മീയരായിട്ട് മാറി.
If you accept Christ to go to heaven, it does not prove you are spiritual.
നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളെ ഒരിക്കലും അത്
it doesn't make you spiritual.
നിങ്ങളെ ഒരിക്കലും ആത്മീയരായി മാറ്റുകയില്ല.
It doesn't mean you're a disciple.
അതിനെ ഒരിക്കലും നിങ്ങൾ ശിഷ്യനായിരിക്കുന്നു എന്ന അർത്ഥമല്ല.
A disciple is not interested primarily in going to heaven when he dies.
ഒരു ശിഷ്യൻ ഒരിക്കലും അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അവൻ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിലേക്ക് പോകുന്നു നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിലേക്ക് പ്രധാനമായിട്ട് അവൻ ഉദ്ദേശിക്കുന്നില്ല.
A disciple is more interested in following Jesus before he dies.
അവൻ മരിക്കുന്നതിന് മുൻപ് യേശുവിനെ അനുഗമിക്കുന്നതിലാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്.
He's not thinking, after I die, where will I go?
അവനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും എന്നുള്ളതിനെ പറ്റി അവൻ ഭാരപ്പെടുന്നില്ല.
Tell you absolutely honestly, I'm not bothered where I go after I die.
ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും എന്നുള്ളതിനെ പറ്റി ഞാൻ ഭാരപ്പെടുന്നില്ല.
I'm looking forward not to going to heaven, I'm looking forward to being with Jesus.
ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, എപ്പോൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്.
I want to be with Jesus right now.
യേശുവിനോട് കൂടെ ഇപ്പോഴേ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to be a disciple now, not just go to heaven when I die.
ഞാൻ ഇപ്പോഴേ ഒരു ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നതിലേക്കല്ല.
See what Jesus said, the first condition of discipleship in Luke 14 and verse 25 and 26.
ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ ആവശ്യമായിട്ട് യേശു കർത്താവ് പറഞ്ഞിവിടെ നോക്കുക.
Luke 14, verse 25 and 26.
ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 25 26 വാക്യങ്ങൾ.
Great multitudes were going along with him.
ഇവിടെ പറയുന്ന ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്.
Now when a great multitude is following a political leader, he is so happy that he will never say anything to hurt them.
ഒരു വലിയ പുരുഷാരം ഒരു രാഷ്ട്രീയ നേതാവിനെ പിൻപറ്റുമ്പോൾ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യവും ആ നേതാവ് പറയുകയില്ല.
He will only tell them, I will reduce the price of wheat and rice and everything if you will vote for me.
അവൻ അവരോട് പറയും, ഞാൻ ഗോതമ്പിന്റെയും അരിയുടെയും എല്ലാം വില കുറയ്ക്കാൻ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ.
He will only say things to please them. I will give you free medical treatment, free education, everything.
അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ളതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന
മാത്രമായിരിക്കും.
ഒരു ഉപദേശാവ് അവനെ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഒരു ജനക്കൂട്ടം കടന്നു വരുന്നത് കാണുമ്പോൾ
ഓൾസോ സേ തിങ്സ് ദാറ്റ് ഡോണ്ട് ഒഫെൻഡ് ദം.
അവരെ പിന്തിരിപ്പിക്കാത്തതായ കാര്യങ്ങൾ മാത്രമേ അവൻ അവരോട്
പറയുകയുള്ളൂ.
അവൻ അവരോട് പറയും, യേശുവിനെ അനുഗ്രഹിക്കും, യേശുവിനെ വിടുവിക്കും, യേശു നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന്.
സോൾവ് യുവർ പ്രോബ്ലംസ്,
അവൻ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും.
ഗിവ് യു പ്രോസ്പെരിറ്റി,
നിനക്ക് സമ്പന്നത അനേകമായിട്ട് തരും.
ഹി വിൽ ഗിവ് യു ഗുഡ് ജോബ്സ് ഇൻ ദി ഗൾഫ്,
നിനക്ക് ഗൾഫിലെ നല്ല ജോലി തരും.
ഹി വിൽ ഗിവ് യു ഗുഡ് മാരേജ് പാർട്ണേഴ്സ്,
നല്ലൊരു വിവാഹ പങ്കാളിയെ നിനക്ക് തരും. ഇങ്ങനെയുള്ള വാക്തത്വങ്ങളാണ് തരുന്നത്.
ദി ക്രൗഡ് ഇൻക്രീസസ്,
അപ്പോൾ പുരുഷാരം കൂടിക്കൊണ്ടേയിരിക്കും.
ജീസസ് വാസ് എ ഡിഫറന്റ് ടൈപ്പ് ഓഫ് പ്രീച്ചർ.
യേശു കർത്താവ് മറ്റൊരു വിധത്തിലുള്ളതായ ഒരു
പ്രാസംഗികനായിരുന്നു.
യേശു കർത്താവ് പുരുഷാരത്തെ നോക്കിയിട്ട് പറഞ്ഞത് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ കാര്യമാണ്. എന്താണ് കർത്താവ്
പറഞ്ഞത്?
എന്റെ അടുക്കൽ വരുന്നവനെ എല്ലാം ഞാൻ അനുഗ്രഹിക്കും, അവർക്ക് ആരോഗ്യവും സമ്പത്തും സമാധാനവും എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞില്ല.
ഹി സേസ് തിങ്സ് ദാറ്റ് വിൽ റിഡ്യൂസ് ദിസ് നമ്പർ,
ഈ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നതായ കാര്യങ്ങളാണ് യേശു കർത്താവ് പറഞ്ഞത്.
ദാറ്റ് ഈസ് ഔവർ ട്രൂ സെർവന്റ് ഓഫ് ഗോഡ് പ്രീച്ചിങ്.
അങ്ങനെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ പ്രസംഗിക്കുന്നത്.
ലൈക്ക് ജീസസ് പ്രീച്ച്ഡ്,
യേശു കർത്താവ് പ്രസംഗിച്ചതുപോലെ.
സീസ് ദ മൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹി നോസ് മോസ്റ്റ് ഓഫ് ദീസ് ഫെലോസ് ലവ് ദംസെൽവ്സ്.
ഈ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് യേശു മനസ്സിലാക്കി ഇവരെല്ലാം അവരെ തന്നെ
സ്നേഹിക്കുന്നവരാണ്.
അവരെന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല.
ദേ വാണ്ട് ടു ഗോ ടു ഹെവൻ,
അവർ സ്വർഗത്തിലേക്ക് പോകാൻ
ആഗ്രഹിക്കുന്നു.
അവർക്ക് പണം ആവശ്യമാണ്,
കംഫർട്ട്,
അവർക്ക് സുഖം
ആവശ്യമാണ്,
അവർക്ക് ആരോഗ്യം ആവശ്യമുണ്ട്.
They want healing from their sickness.
അവർക്ക് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ആവശ്യമുണ്ട്.
They want prosperity in their homes.
അവരുടെ ഭവനത്തിൽ അവർക്ക് സമ്പന്നത ആവശ്യമാണ്.
At the end of their life, they want to go to heaven also when they die.
അങ്ങനെ ഒരു ജീവിതത്തിന്റെ അവസാനം അവർക്ക് മരിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിലേക്ക് പോകണം.
They are not interested in being disciples.
അവരൊരിക്കലും ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
So Jesus knew, I have to preach in such a way that this difference is made out. Who is wants to be a disciple and who wants health and wealth?
യേശു കർത്താവ് ഇങ്ങനെ കരുതി, ഞാൻ എന്റെ പ്രസംഗം ഇങ്ങനെയായിരിക്കണം, ഈ രണ്ടു കൂട്ടരെയും വ്യത്യസ്തമായിട്ട് വേർതിരിക്കുന്ന വിധത്തില്.
ഹു വാണ്ട്സ് ടു ബി എ ഡിസൈപ്പിൾ,
ആരാണ് ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നത്?
ഹു വാണ്ട്സ് ഹെൽത്ത് ആൻഡ് വെൽത്ത്,
ആരാണ് ആരോഗ്യവും സമ്പന്നതയും വേണ്ടത്?
ആൻഡ് സോ ജീസസ് പ്രീച്ച്ഡ്.
അങ്ങനെയാണ് യേശു പ്രസംഗിച്ചത്.
യു കം ടു മീ, ഹി സെഡ്.
യേശു കർത്താവ് നിങ്ങൾ എന്റെ അടുത്ത് വരുന്നെങ്കിൽ, 26-ാമത്തെ വാക്യം,
യു ഡോണ്ട് ഹേറ്റ് യുവർ ഫാദർ,
നിന്റെ പിതാവിനെ നീ പാവിക്കുന്നില്ല എങ്കിൽ.
യു ഡോണ്ട് ഹേറ്റ് യുവർ മദർ,
നിന്റെ അമ്മയെ നീ പാവിക്കുന്നില്ല എങ്കിൽ.
യു ഡോണ്ട് ഹേറ്റ് യുവർ വൈഫ്,
നിന്റെ ഭാര്യയെ നീ പാവിക്കുന്നില്ല.
ഡോണ്ട് ഹേറ്റ് യുവർ ചിൽഡ്രൻ,
നിന്റെ കുഞ്ഞുങ്ങളെ നീ പാവിക്കുന്നില്ല.
ഡോണ്ട് ഹേറ്റ് യുവർ ബ്രദേഴ്സ്,
നിന്റെ സഹോദരങ്ങളെ നീ പാവിക്കുന്നില്ല.
ഡോണ്ട് ഹേറ്റ് യുവർ സിസ്റ്റേഴ്സ്,
നിന്റെ സഹോദരിമാരെ പാവിക്കുന്നില്ല എങ്കിൽ.
യു ഡോണ്ട് ഹേറ്റ് യുവർ ഓൺ ലൈഫ്,
നിങ്ങളുടെ തന്നെ ജീവിതത്തെ പാവിക്കുന്നില്ല എങ്കിൽ.
യു കാനോട്ട് ബി മൈ ഡിസൈപ്പിൾ,
നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
ഹാവ് യു എവർ ഹേർഡ് ഹാർഡർ വേർഡ്സ് ദാൻ ദാറ്റ്?
ഇതിലും കനമേറിയതായ ഒരു വാക്കുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Sometimes people tell me, Brother Sai, you preach so hard.
ചിലപ്പോൾ ചിലർ എന്നോട് പറയാറുണ്ട്, സഹോദരൻ സായ്ക്ക് ഈ പറയുന്നതായ കാര്യങ്ങൾ വളരെ കഠിനമേറിയ വാക്കുകളാണ്.
Not as hard as Jesus. You should have heard him. He is much harder than me.
ഞാൻ പറയാറുണ്ട്, അത് യേശു കർത്താവ് പറഞ്ഞ അത്ര കാഠിന്യമേറിയതല്ല. യേശു പറയുന്നത് ഇതിലും കാഠിന്യമേറിയതായ കാര്യങ്ങളാണ്.
Have you ever heard anything like this?
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ?
You got to hate your father?
നിന്റെ പിതാവിനെ നീ ഭയക്കണമെന്ന്.
Is it written in your Bible? What does it say, verse 26?
26-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? എന്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പഴിക്കുക, പഴിക്കുക. ആരാണ് അത് പറഞ്ഞത്? വിശ്വാസല്ല പറഞ്ഞത്, യേശു കർത്താവ്.
Is that in your Bible?
അതുങ്ങളുടെ വേറെ പുസ്തകത്തിലുണ്ടോ?
Have you read it?
നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ?
Do you believe it?
നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ?
Do you believe Jesus said it?
യേശു കർത്താവ് പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
You practice.
നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി തീരുന്നുണ്ടോ?
What did he say? If you don't hate?
യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ
cannot be my disciple.
നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല.
He did not say you can be second class disciple.
അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു രണ്ടാം തരം ശിഷ്യന്മാരായിരിക്കാമെന്ന്.
Even if you travel in a train, you don't travel first class, you can travel second class if you don't want to pay so much money.
നിങ്ങളുടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അധികം പണം ചിലവഴിക്കേണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിന് പകരം നിങ്ങൾക്ക് രണ്ടാം ക്ലാസ് സഞ്ചരിക്കാൻ കഴിയും.
But when you follow Jesus, there is no second class.
എന്നാൽ യേശു കർത്താവിനെ പിൻപറ്റുമ്പോൾ അങ്ങനെ ഒരു രണ്ടാം തരമില്ല.
You can't say, well, Lord, I don't want to follow. There's such a heavy price. Can you give me a lower class in this train?
നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയത്തില്ല, കർത്താവ് ഞാൻ ഇത്ര ഒരു വലിയ വില കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, നിനക്ക് ഒരു രണ്ടാം തരം യാത്ര ക്രമീകരിക്കാമോ എന്ന്.
People come like that to the church.
ആ വിധത്തില് സഭയിലേക്ക് കടന്നു വരുന്ന അനേകരുണ്ട്.
ഓ, this is too much of a price. Can you give me a cheaper ticket?
ഇത് വളരെ വിലയേറിയതാണ്, ഇതിലും വളരെ വില കുറഞ്ഞതായ ഒരു ടിക്കറ്റ് നീ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു.
Sorry, there is only one class.
അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല, ഇവിടെ ഒരു തരം മാത്രമേ ഉള്ളൂ.
Either pay the full price and travel. Or you stay at home.
നിങ്ങൾ തീർച്ചയായും മുഴുവൻ വിലയും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക.
Remember the rich young ruler who came to Jesus.
നിങ്ങൾ ആ ധനികനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്തേക്ക് വന്നത് ഓർക്കുന്നുണ്ടോ?
He loved his money more than he loved God.
അവൻ ദൈവത്തെക്കാൾ അധികമായിട്ട് തന്റെ പണത്തെ സ്നേഹിച്ചു.
And Jesus said to him,
യേശു കർത്താവ് അവനോട് പറഞ്ഞു,
You cannot follow me till you give up your money.
യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പണത്തെ നീ ഉപേക്ഷിക്കാതെ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയില്ല.
Now Jesus didn't say that to everybody.
യേശു കർത്താവ് അത് എല്ലാരോടും പറഞ്ഞില്ല.
Zacchaeus said, I give half my money to the poor. Jesus said, okay, that's enough.
സക്കേയുസ് അവനോട് പറഞ്ഞു, എന്റെ പണത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന്. യേശു കർത്താവ് പറഞ്ഞു, അത് മതി.
Jesus did not tell him, no, you must give the whole thing.
യേശു കർത്താവ് അവനോട് പറഞ്ഞില്ല, അങ്ങനെയല്ല, നീ മുഴുവൻ കൊടുക്കണമെന്ന്.
You know, it's like cancer. Like cancer?
അത് ക്യാൻസർ പോലെയാണ്.
When a doctor examines one patient with cancer,
ഒരു ഡോക്ടർ ക്യാൻസർ ഉള്ളതായ ഒരു രോഗിയെ പരിശോധിക്കുന്നു എഴുതുക.
Thank God, this is not spread too much.
Avan parayunnilla devathina nanni.
It has not spread too much.
Ee cancer adhigamayi padarnittilla, vyapichittilla.
We have to take out only little part, that's enough.
Adukonde kurachu bhagam mathram murichu kalanjal madi, adu mathram madi.
Another fellow goes to the same doctor with cancer.
Cancer vaadichu vera oru rogiyum ide doctorinte eduthu varunnu.
Your cancer has spread so much, we have to take out the whole thing.
അദ്ദേഹം പറയുന്നു, നിന്റെ ക്യാൻസർ വളരെയധികമായിട്ട് വ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് മുഴുവനായിട്ടും എടുത്തു കളയണം.
സോ ദി ലവ് ഓഫ് മണി ഈസ് ലൈക് എ ക്യാൻസർ.
പണത്തോടുള്ളതായ ഒരു മോഹം ക്യാൻസർ പോലെയാണ്.
സക്കേയുസ് ഇറ്റ് ഹാസ് സ്പ്രെഡ് സംവാട്ട് ഹാഫ് വാസ് എനഫ്.
സക്കേയുസിന്റെ കാര്യത്തിൽ അത് പകുതി ഭാഗം എടുത്തു കളയുന്നത് കൊണ്ട് അത് ഭേദമാവുമായിരുന്നു.
റിച്ച് യങ് റൂലർ ഇറ്റ് ഹാസ് സ്പ്രെഡ് സോ മച്ച് that the whole thing has to be taken out, then only it will be fruit.
അതനിയായ മനുഷ്യന്റെ അവന്റെ ശരീരം മുഴുവൻ അത് പടർന്നിരുന്നു, അതുകൊണ്ട് അത് മുഴുവനായും എടുത്തു കളയേണ്ടതായിരുന്നു.
When Jesus went to the house of Mary and Martha, he didn't even tell them to give 10%.
യേശു കർത്താവ് മേരിയുടെയും മാർത്തയുടെയും ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ അവർ 10% പോലും കൊടുക്കാൻ കർത്താവ് പറഞ്ഞില്ല.
So he doesn't say the same thing to everybody.
യേശു കർത്താവ് എല്ലാവരോടും ഒരേ കാര്യം തന്നെ പറയുന്നില്ല.
It depends on how much that cancer has spread.
അത് എത്ര ആ ക്യാൻസർ എത്രമാത്രം വ്യാപിച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യം.
Jesus told the rich young ruler, you got to give up everything, this is a very serious case.
യേശു കർത്താവ് ധനികനായ മനുഷ്യനോട് നിനക്കുള്ളതെല്ലാം വിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ അപകടമേറിയ ഒരു സ്ഥിതിയായിരുന്നു.
ക്യാൻസർ സ്പ്രെഡ് ടു മച്ച്.
ആ ക്യാൻസർ ശരീരം മുഴുവൻ വ്യാപിച്ചിരുന്നു.
What does he say?
അദ്ദേഹം എന്താണ് പറഞ്ഞത്?
No, I don't want this surgery.
എനിക്ക് ഈ ഓപ്പറേഷൻ ഈ സർജറി ആവശ്യമില്ല.
What happens to the people who don't want that surgery because they got everything has to be removed?
അങ്ങനെയുള്ളതായ മുഴുവനും മാറ്റുന്നതായ ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് രോഗി പറഞ്ഞാൽ എന്ത് സംഭവിക്കും?
You know what will happen?
എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പറയുന്നു?
After a few months,
ചില മാസങ്ങൾ കഴിയുമ്പോൾ അവൻ മരിക്കും.
The wise man will say, okay doctor, cut it out. If you have to take out the whole thing, take it out. Let me live.
ബുദ്ധിയുള്ളതായ മനുഷ്യൻ പറയും, ഡോക്ടറെ അത് മുഴുവൻ നീക്കി കളയണമെങ്കിൽ മുറിച്ചു കളയുക, അപ്പോൾ എനിക്ക് ജീവിക്കാൻ കഴിയും.
That's what that rich young ruler should have told Jesus.
ആ ധനികനായ മനുഷ്യൻ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്.
Lord, it's true.
കർത്താവേ, അത് ശരിയാണ്.
I love my money more than I love God.
ഞാൻ നിന്നേക്കാൾ അധികമായി എന്റെ പണത്തെ സ്നേഹിക്കുന്നു.
Take it out.
തീർച്ചയായും എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു.
He could have become one of the apostles of Jesus Christ.
അദ്ദേഹത്തിന് കർത്താവിന്റെ ഒരു അപ്പോസ്തലനായി മാറാമായിരുന്നു.
That man could have lived on earth and become an apostle of Jesus Christ.
ചിന്തിച്ചു നോക്ക, ആ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന യേശുവിന്റെ ഒരു അപ്പോസ്തലനായിട്ട് ജീവിച്ചിരിക്കുന്നു.
Instead of that, he lived in his grand house and wasted his life.
അതിനു പകരം അവന്റെ ആ നല്ല ഭവനത്തിൽ ജീവിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുഴുവൻ അവൻ ഉപയോഗശൂന്യമാക്കി കളഞ്ഞു.
Today, maybe he's in hell. Can you imagine the regret that is in his mind today?
അവന് ഇപ്പോൾ നരകത്തിലായിരിക്കും. അവൻ എത്രമാത്രം ദുഃഖിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
He used all his money now when he's in hell.
ആ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണത്തിന്റെ എല്ലാം എന്ത് കാര്യമാണ് അവൻ നരകത്തിലുള്ളപ്പോൾ ഉള്ളത്?
He can sit there in hell and think, if only I had listened to Jesus that day, how usefully I could have spent my life.
അവനെ നരകത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയും, അന്ന് യേശുവിന്റെ വാക്ക് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ എന്റെ ജീവിതം എത്ര ഉപയോഗപ്രദമായിരുന്നേനെ.
Or even if he got converted 30 years later.
ഒരു 30 വർഷം കഴിഞ്ഞ് അവൻ രൂപാന്തരപ്പെട്ടിരുന്നെങ്കിലും സംഭവിക്കാമായിരുന്നു. അന്നിട്ട് മരിച്ചിരുന്നുവെങ്കിൽ.
And if he's in heaven today.
അന്നിട്ട് അവൻ സ്വർഗത്തിലായി, ഇപ്പോൾ സ്വർഗത്തിലായിരുന്നുവെങ്കിൽ.
He will still have a regret.
എന്നാലും അവൻ പശ്ചാത്താപം ഉണ്ടാകുമായിരുന്നു.
I could have lived 30 years of my life for you, but I wasted.
എനിക്ക് എന്റെ ജീവിതത്തിലെ 30 വർഷക്കാലം നിനക്ക് വേണ്ടി ജീവിക്കാമായിരുന്നു, എന്നാൽ ഞാനത് ഉപയോഗപ്രദമല്ലാതെ ആക്കി കളഞ്ഞു.
Jesus spoke some very strong words.
യേശു കർത്താവ് വളരെ കഠിനമായ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്.
He knew that sin is like a cancer. It has spread so much that unless you cut it out, there's no cure.
യേശു കർത്താവിന് അറിയാമായിരുന്നു, പാപം ക്യാൻസർ പോലെയാണ്, അത് മുറിച്ചു കളഞ്ഞില്ല എങ്കിൽ അത് വീണ്ടും വ്യാപിച്ചുകൊണ്ടിരിക്കും.
I want to say to all of you, my brothers and sisters.
ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ.
Some of you love your father and mother so much that you are even willing to disobey God to please your parents.
നിങ്ങളിൽ ചിലർ നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും എല്ലാം കൂടുതലായി സ്നേഹിക്കുന്നു, ദൈവത്തെ അനുസരിക്കാതെ തന്നെ അവരെ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊരു ക്യാൻസർ പോലെ തന്നെയാണ്.
Some of you love your wife and your children so much that you will even displease God.
നിങ്ങളിൽ ചിലരെ നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തെ പ്രസാദിപ്പിക്കാതെ സ്നേഹിച്ചുകൊണ്ടേ ആയിരിക്കുന്നു.
See, Eve listened to the devil and ate the tree.
ഹവ്വായ പാപിനെ ശ്രദ്ധിച്ചിട്ട് അവൾ വൃക്ഷത്തിന്റെ ഫലം തിന്നു. ആദാമിനെ സംബന്ധിച്ച് എന്താണ്? അവൻ ആരെയാണ് ശ്രദ്ധിച്ചത്?
Devil never spoke to Adam, you know that?
ആദം ഒരിക്കലും പിശാചിനോട് സംസാരിച്ചില്ല.
The devil never spoke to Adam. Pishach Adamnod samsarichu.
Pishach Adamnod samsarichilla.
To whom did Adam listen to?
Adam aarayana shradichathu?
Who? Eve. His wife.
Avante bhariyana.
He knew what God told him.
Adamnu vyaktamaya mariyavirunnu devam endanu avanod samsarichathu.
Don't eat from this tree.
Ee vrushathinte phalam kazhikkarathu.
His wife told him.
Avante bhari avanod paranju.
Come on, for my sake, eat a little bit.
എന്നോടുള്ള സ്നേഹത്തെ പറഞ്ഞ് അല്പം കഴിക്കുക.
And he said, okay, darling, I won't offend you. I will eat what you give me.
എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അല്പം കഴിക്കാമെന്ന് പറഞ്ഞു.
That's what some of you are doing also.
അതാണ് നിങ്ങൾ ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
You cannot be a disciple.
നിങ്ങൾക്ക് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല.
You are a follower of Adam.
നിങ്ങൾ ആദാമിനെ അനുഗമിക്കുന്നവരായിത്തീരുന്നു.
More afraid of your wife's anger than of God's anger.
ദൈവത്തിന്റെ കോപത്തെക്കാൾ അധികമായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ കോപത്തെ നിങ്ങൾ കാണുന്നു.
I remember once I told one brother.
ഞാൻ ഒരിക്കൽ ഒരു സഹോദരനോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു.
I said, brother, your problem is you're not the head in your house.
സഹോദരൻ, നിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ ഭവനത്തിൽ നീയല്ല തലയെന്നുള്ളതാണ്.
Your wife is the head.
നിങ്ങളുടെ ഭാര്യയാണ് അവിടുത്തെ തല.
You're doing what she says.
അവൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നു.
Now you must be the head of your house.
നിന്റെ ഭവനത്തിന്റെ തല നീ തന്നെയായിരിക്കാം.
God has not appointed your wife to be the head.
ദൈവം നിന്റെ ഭാര്യയെ ആക്കിവെച്ചിരിക്കുന്നത് നിന്റെ തലയായിരിക്കുവാനല്ല.
You must be the head.
നീ തലയായിരിക്കണം.
He was very honest.
അവൻ വളരെ സത്യസന്ധനായിരുന്നു.
He said, brother, if I become the head, there will be war.
സഹോദരൻ ഞാൻ തലയാകുന്നെങ്കിൽ ഭവനത്തിൽ ഭയങ്കരമായ യുദ്ധം
ഉണ്ടാകും.
ഞാൻ പറഞ്ഞു തീർച്ചയായും യുദ്ധം
ഉണ്ടാകട്ടെ.
ആ യുദ്ധം നീ യുദ്ധം ചെയ്യുക.
Win the battle.
എന്നിട്ട് യുദ്ധം ജയിക്കുക.
നിന്റെ
ജീവ ഭവനത്തിന്റെ തലവനായിരിക്കുക.
Otherwise the peace you have in your house is the peace of the devil.
അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലുള്ളതായ സമാധാനം പിശാചു തരുന്നതായ സമാധാനമാണ്.
I don't want the peace of the devil.
പിശാചു കൊണ്ടുവരുന്നതായ സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നു.
I want the peace of God.
ദൈവത്തിന്റെ സമാധാനമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്.
The children of Israel came to Canaan's land.
ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തേക്ക് വന്നപ്പോൾ
അവിടെയുള്ള
എല്ലാവരുമായിട്ട് ഒരു കോംപ്രമൈസ് നടത്തിയിട്ട് ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കാം, നിങ്ങൾ സമാധാനത്തിൽ ജീവിച്ചു എന്ന് വെച്ചുകൊണ്ട് ഒരു സമാധാനം അവിടെ
കൊണ്ടുവരാമായിരുന്നു.
അത് കാനാൻ ദേശത്ത് ഉണ്ടാക്കുന്നത് ഏത് വിധത്തിലുള്ള
സമാധാനമായിരുന്നു. Then we'll have some peace here. That is another type of peace.
ദൈവം പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യുക, അവിടെയുള്ളതായ രാക്ഷസന്മാരെ കൊന്നു കളഞ്ഞിട്ട് സമാധാനം കൊണ്ടുവരിക.
So what should Adam have told his wife?
ആദം എന്തായിരുന്നു ഹവ്വായോട് പറയേണ്ടിയിരുന്നത്?
I love you very much.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
But I love God much more than you. I'm sorry.
പക്ഷെ ഞാൻ നിന്നെക്കാൾ അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു.
You want to disobey God, you can disobey God, but I'm not going to disobey God.
നിനക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് അനുസരിക്കാതിരിക്കാം, എന്നാൽ ഞാൻ ദൈവത്തെ അനുസരിക്കാൻ പോകുന്നു.
What a different story it would have been.
എന്തൊരു വ്യത്യസ്തമായ കഥയാകുമായിരുന്നു അത്.
I don't know what would have happened after that.
അതിനുശേഷം എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല.
But it would have been a different story.
പക്ഷെ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായി മാറുമായിരുന്നു അത്.
What the Lord wants you to do.
അതാണ് അത് നിങ്ങൾ ചെയ്യുവാൻ